الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആയാത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തുൽ ബഖറയിലൂടെയാണ് കടന്നു പോകുന്നത്. സൂറത്തുൽ ബഖറയിലെ 175 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ കർമ്മ കാണ്ഡത്തിലേക്ക് അഥവാ പ്രായോഗിക ജീവിതത്തിലെ വിധിവിലക്കുകളിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആമുഖമായിട്ട് 163 തൗഹീദ് പറഞ്ഞു, 164 തൗഹീദിന്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറഞ്ഞു. അതുപോലെ അതിനെ തുടർന്ന് പരലോകത്ത് സംഭവിക്കുന്ന, ഈ തൗഹീദിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് പരലോകത്ത് സംഭവിക്കുന്ന നിസ്സഹായമായ അവസ്ഥ എടുത്തു പറഞ്ഞു. അവരുടെ പാരമ്പര്യ വാദങ്ങളാണ് അവരെ അങ്ങനെ പരാജയപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൂർവവേദങ്ങൾ വേദക്കാര് സ്പൂഴ്ത്തി വച്ചതിനെ കുറിച്ച് പരാമർശിച്ചു, അങ്ങനെ അവര് ദുർമാർഗത്തിൽ ചെന്നുപെട്ടതിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 176 ആയത്തില് അതിന്റെ അവസാനം എന്ന നിലയ്ക്ക്, സമാപനം എന്ന നിലയിൽ അല്ലാഹു തആല ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദാലിക ബി അന്നല്ലാഹ നസ്സല കിതാബ ബിൽ ഹഖ്. ദാലിക, അത് ബി അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല ആയതുകൊണ്ടത്രേ. നസ്സല കിതാബ ബിൽ ഹഖ്, നസ്സല, അവൻ അവതരിപ്പിച്ചിരിക്കുന്നു അൽ കിതാബ്, വേദഗ്രന്ഥം, ബിൽ ഹഖ്, സത്യവുമായിട്ട് അവതരിപ്പിച്ചു. വേദസമൂഹം വ്യതിചലിച്ചു പോയത് യഥാർത്ഥത്തിൽ സത്യം അവ്യക്തമായതുകൊണ്ടല്ല, അതേപോലെ തന്നെ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അല്ലാഹു തആല ഈ സത്യവേദം അവതരിപ്പിച്ചിട്ടും അവർ അങ്ങനെ ആയിപ്പോവുകയായിരുന്നു എന്നാണ് ഉണർത്തുന്നത്. ഹഖ് എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം, സത്യം, ന്യായം, നീതി, അവകാശം, ബാധ്യത, ഇങ്ങനെ എല്ലാ ആശയങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് സംശയത്തിനോ തർക്കത്തിനോ ഭിന്നതയ്ക്കോ പഴുതില്ലാത്ത വിധത്തിൽ തികച്ചും നിർണിതമായ വചനങ്ങളിലൂടെ അല്ലാഹു തആല ഈ കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ടും അവര് വഴിമാറിപ്പോയതാണ് എന്നാണ്. ദാലിക, അത് എന്തുകൊണ്ടെന്നാൽ ബി അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, നസ്സല കിതാബ്, അവൻ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു, ബിൽ ഹഖ്, നിർണിതമായ ന്യായത്തോടു കൂടിയിട്ട് നിർണിതമായ വചനങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇന്നല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബി ലഫീ ശിഖാഖിൻ ബഈദ്. ഇന്ന, നിശ്ചയം, അല്ലദീന, ഒരു വിഭാഗം, ഇഖ്തലഫു, അവർ ഭിന്നിച്ചു, എന്തില്, ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ ഭിന്നിച്ചു പോയ ആളുകൾ ഉണ്ടല്ലോ, വേദത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചു പോയവർ ഇല്ല, തീർച്ചയായും ഫി ഷിഖാഖ്, ഷിഖാഖ് എന്ന് പറഞ്ഞാൽ ഭിന്നത, പിളർപ്പ്, വിഘടനവാദം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ കക്ഷി മാത്സര്യം എന്ന് പറയാം. നേരത്തെ 137 അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു, വ ഇൻ തവല്ലൗ ഫ ഇന്നമഹും ഫി ഷിഖാഖ്, കക്ഷി മാത്സര്യം, അവർ കക്ഷി മാത്സര്യത്തിലാണ്. ഷിഖാഖിൻ ബഈദ്, അതിവിദൂരമായ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ അവർ ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു. കക്ഷി മാത്സര്യത്താൽ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി എന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് അല്ലാഹു പറയുന്നത്. വ ഇന്നല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബ്, വേദത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചു പോയവർ, ലഫീ ഷിഖാഖിൻ ബഈദ്, കക്ഷി മാത്സര്യത്താൽ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു. ഇത് മുസ്ലിം സമൂഹം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കിടയിലും പല വിധത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അത് കക്ഷിത്വത്തിലേക്കും പരസ്പര വൈരത്തിലേക്കും ആക്ഷേപങ്ങളിലേക്കും ചെന്നെത്തുമ്പോൾ നമ്മൾ അസലിൽ നിന്ന് പുറകോട്ട് പോകും. പിന്നെ നമുക്ക് വേദത്തെക്കാളും പിൽക്കാലക്കാരുടെ നിഗമനങ്ങളായിരിക്കും പ്രമാണമായിട്ട് മാറുക, അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ നമുക്ക് പ്രമാണമായിട്ട് മാറും. അത് വലിയ അബദ്ധമാണ്. ആദർശ സമൂഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമായിരിക്കും അത്. ഇങ്ങനെ 176-ാമത്തെ ആയത്തോട് കൂടിയിട്ട് ആ ഭാഗം അവസാനിക്കുകയാണ്. നമുക്കിനി പുതിയ ഖണ്ഡികയിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر ومن آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون.
പുതിയ ഖണ്ഡിക ആരംഭിക്കുകയാണ് 177-ാമത്തെ ആയത്ത് മുതൽ. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ പരമ്പരാഗത മത സങ്കല്പങ്ങളെ ഈ ആയത്ത് തച്ചുടച്ച് കളയുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും മദീനയില് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരിക്കും ആ ചർച്ച നിങ്ങൾ ഓർക്കുന്നില്ലേ? നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല 142-ൽ പറഞ്ഞ അതേ ചർച്ചയാണ്. സയഖൂലു സുഫഹാഉ മിനന്നാസ് മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനു അലൈഹ. ഇത് തന്നെയാണ് ചർച്ച. ജനങ്ങളിലെ മൂഢന്മാർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ വൈകുന്നേരങ്ങളിലെ TVയിലെ അന്തിചർച്ചകൾ ശ്രദ്ധിക്കാറില്ലേ നിങ്ങൾ? എപ്പോഴും അവർക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയണം, അപ്പോഴേ അതിനൊരു എരിവും പുളിവും ഉണ്ടാവുള്ളൂ. പശു ചത്തിട്ടും മോരിന്റെ പുളി മാറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും കിബിലമാറ്റം നടന്ന് നാളുകൾ കുറെ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും മദീനയില് മുഖ്യ ചർച്ച എന്താണ്? എന്നാലും അവരങ്ങനെ ചെയ്തില്ലേ എന്നത് തന്നെയാണ് ചർച്ച. കിബിലമാറ്റത്തോടെ മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്ന സകല നന്മകളും ഇല്ലാതെയായി പോയിരിക്കുന്നു എന്നാണ് വേദക്കാർ അന്തിമമായിട്ട് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന ചർച്ച. അതേസമയത്ത് അവരെ കുറിച്ച് പറയുമ്പോൾ അവർ പരസ്പരം ഖിബ്ലയുടെ കാര്യത്തിൽ ഇപ്പോഴും ഭിന്നിച്ചു നിൽക്കുകയാണ്. നമ്മൾ ആ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ. മാത്രമല്ല അവരിലെ പുരോഹിതന്മാർ എന്ത് പറഞ്ഞു എന്നറിയോ? ഖിബ്ല ശരിയായില്ലെങ്കിൽ ആരാധനകൾ തന്നെ ശരിയാവില്ല. ശരിയല്ലേ? നമ്മളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു കർമ്മശാസ്ത്ര പ്രശ്നമായിട്ട് അതിലെ ഫത്വകളൊക്കെ കൊടുത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വമ്പിച്ച അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ,
ജനങ്ങൾക്ക് എപ്പോഴും അതിലാണല്ലോ താല്പര്യം അല്ലെ. ഇങ്ങനെ ഒരു ചൊല്ലില്ലേ, അധിക പേരും ജനങ്ങളിൽ അധിക പേരും മറ്റുള്ളവരെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അവനവനെ കുറിച്ചല്ല. പിന്നെ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് സംഭവങ്ങളെ കുറിച്ചാണ്, ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്. പിന്നെയുള്ള ചർച്ച വളരെ കുറച്ച് ആളുകൾ മാത്രം നടത്തുന്ന ചർച്ച എന്തായിരിക്കും, ആശയങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പൊ ഇപ്പം മദീനയില് ഈ സംഭവം, പ്രതിഫലമാറ്റ സംഭവം പിന്നെയും പിന്നെയും ഊതി വീർപ്പിച്ച് അവര് ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇടപെടാണ്. എന്താ അള്ളാഹു പറയുന്നത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇതാണോ ദീനി പ്രവർത്തനം എന്ന് പറയുന്നത്? കുറെ കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, മൈക്ക് എടുത്ത് വെച്ചിട്ട് വാദപ്രതിവാദം നടത്ത അല്ലെ. പല വിഷയങ്ങൾ തീരുമാനമായിട്ടുണ്ടാവും. മുസ്ലിം സമുദായത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മളിപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെയാണ്. ഒരുപാട് വിഷയങ്ങളില്ലേ, തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം അല്ലെ, നമസ്കാരത്തിൽ ഫാത്തിഹയിലെ ബിസ്മി, കുനൂത്ത്, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ചർച്ചകളുണ്ട് നമ്മുടെ സമുദായത്തിൽ. തീരുമാനമായോ? ഒരു വിഷയത്തിനും തീരുമാനമായില്ല, എല്ലാവരും അവരവരുടെ വാദങ്ങളിൽ തന്നെ. ഇതാണ് മുഖ്യമായ ദീനീ പ്രവർത്തനം എന്ന് സമുദായം ധരിച്ചു പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് പണ്ട് കാലം മുതൽക്ക് തന്നെ വീക്ഷണ വ്യത്യാസമുള്ള വിഷയങ്ങളല്ലേ, അതിൽ നമുക്കൊരിക്കലും തീർപ്പിലെത്താൻ സാധ്യമല്ല. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് സമ്പത്തും ഒരുപാട് മനുഷ്യാധ്വാനവും നമ്മൾ എത്രയാണ് ചെലവഴിച്ച് തീർത്തത് അല്ലെ. അതേസമയത്ത് ആ അധ്വാനം നമ്മൾ സമൂഹത്തിന് ഇസ്ലാമിന്റെ മാനവിക ഭാവം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ദുരന്താവസ്ഥയുണ്ടല്ലോ, ഈ അവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. അപ്പൊ പുണ്യം, ധർമ്മം, നന്മ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു കർമ്മശാസ്ത്ര പ്രശ്നത്തിൽ ഉടക്കി നിൽക്കുന്ന വിഷയമല്ല അത്. ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിഞ്ഞ് ആരാധന നടത്തുക എന്നതല്ല അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ എങ്ങോട്ടെങ്കിലും തിരിയുക എന്നത് മാത്രമല്ല അതിന്റെ അസല്. ചില ചടങ്ങുകൾ മാത്രമല്ല ദീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് പ്രായോഗിക ജീവിതത്തിലെ കർമ്മങ്ങളും സ്വഭാവങ്ങളും നിലപാടുകളും ഇടപാടുകളും നമ്മുടെ സംസ്കാരവും ഒക്കെയാണ് ദീനിനെ പ്രതിഫലിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ അതിനാൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം. ഖുർആൻ ഇങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലെ, കേൾക്കുമ്പോൾ ഞെട്ടിപ്പോ, നമസ്കാരക്കാർക്ക് നാശം. പക്ഷെ എങ്ങനെയുള്ള നമസ്കാരക്കാരനാണ്? സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത, അനാഥയെയും അഗതിയെയും പരിഗണിക്കാത്ത നമസ്കാരക്കാരൻ എന്ന് പറയുന്നുണ്ട്. അവിടെ ദീൻ എന്നത് വ്യക്തിതലത്തിൽ നിന്ന് സാമൂഹിക തലത്തിലേക്ക് വികസിക്കുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ അതിനാൽ കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിലും തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഇടപെട്ട് കാലം കഴിക്കലല്ല ഈ ദീനിന്റെ അടിസ്ഥാന ദൗത്യം. പിന്നെ എന്താണ് ദീനിന്? മറ്റൊരുപാട് മേഖലകളുണ്ട് ചെയ്തു തീർക്കാൻ, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയിരിക്കുന്നു അല്ലെ. അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. പുതിയ തലമുറ മതവിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാനൊക്കെ ഉള്ള കാരണം നിങ്ങൾ തമ്മിലുള്ള തർക്കം ആദ്യം ഒന്ന് പരിഹരിക്കുന്നതാണ് അവർ പറയുന്നത്, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതിനാൽ ഈ ശീലങ്ങളെ മാറ്റിപ്പണിയാം. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായിട്ട് വിശദീകരണം നൽകുകയാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പുണ്യമാർജിക്കേണ്ടത്? ലൈസ, അല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ തടയിട്ടുകൊണ്ട്, തടഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിന്റെ തുടക്കം തന്നെ. ലൈസ, നിങ്ങൾ ആ കരുതിയതല്ല ശരി, നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളെ മാറ്റിപ്പണിയണം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് പറഞ്ഞു തുടങ്ങാണ്. എന്താണ് പുണ്യം, എന്തല്ല പുണ്യം, ആരാണ് യഥാർത്ഥത്തിൽ പുണ്യവാൻ, പുണ്യത്തിന്റെ അടിത്തറ എന്താണ്, ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ബിർറ എന്ന വാക്കിന് പൊതുവെ നാം പുണ്യം എന്നാണ് അർത്ഥം പറയാം. ധർമ്മം, നന്മ, സുഹൃതം, ബാധ്യതാ നിർവഹണം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ വാക്കിന് ഉപയോഗിക്കാം. അപ്പൊ ബിർറ എന്ന് പറഞ്ഞാല് വിശ്വാസവും കർമ്മവും പരസ്പര ബന്ധിതമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ബിർറ ഉണ്ടാവുക. എല്ലാ സൽക്കർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് ശരിക്കും ബിർറ. അതിൽ ബാധ്യതാ നിർവഹണമുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു പറയുന്നു. ആരോട്? സ്വന്തത്തോട്, കുടുംബത്തോട്, സമൂഹത്തോട്, സമ്പത്തിനോട് ഒക്കെയുള്ള ബാധ്യതാ നിർവഹണം. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ബാധ്യതാ നിർവഹണമാണ് പുണ്യകരമായ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യവിശ്വാസി എന്ന നിലയിൽ ഒരാളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ബിർറിനോട് ചേർത്ത് മനസ്സിലാക്കാം. അതിനാൽ ബിർറ് ചില ചടങ്ങുകളിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയുന്നതല്ല, വേദ ചൈതന്യം ഉൾക്കൊള്ളണം, അതിലുപരി അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണം, അപ്പോഴാണ് പുണ്യമാകും. അപ്പൊ ഇവിടെ മുസ്ലിങ്ങൾക്കുള്ള ശക്തമായ താക്കീതുകൂടി ഉൾക്കൊള്ളുന്നതായിട്ട് മനസ്സിലാക്കണം. നമ്മളും അങ്ങനെയൊക്കെ ആയിപ്പോയിരിക്കുന്നു, ഒരു ആചാരമതമായിട്ട് ഇസ്ലാം ഒതുങ്ങിപ്പോവുകയാണ്. അതിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ ആയത്ത് 177-ാമത്തെ ആയത്ത് നടത്തുന്നത്. കഴിയുന്നത് നമ്മള് ഈ ആയത്ത് കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരും ഖുർആൻ തുറന്നു വെച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആയത്ത് നിൽക്കുന്ന പേജ് അത് മനസ്സിലോർത്തുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ പലയിടത്തും തിരുത്തുന്നുണ്ട്, ആചാരങ്ങളിൽ നിന്ന് തിരുത്തുന്നു. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ 189-ൽ അള്ളാഹു ബിർറു പറയുന്നുണ്ട്, വീടിന്റെ പിൻവാതിലിലൂടെ പ്രവേശിക്കുക, യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാല് മുന്നിലൂടെ കയറാതെ പിന്നിലൂടെ കയറാൻ പുണ്യമാണ് എന്നവര് കരുതിപ്പോയിരുന്നു. അപ്പൊ ഇങ്ങനെ പലവിധ ആചാരങ്ങളില് സംതൃപ്തി കണ്ടെത്തുന്ന പ്രകൃതം മുസ്ലിം സമുദായത്തിനും പലപ്പോഴും സംഭവിച്ചു. പിന്നെ എന്താണ് പുണ്യം? അള്ളാഹു അത് വിശദീകരിക്കാൻ പോകുന്നു. ഇനി ലൈസൽ ബിർറ, പുണ്യം അല്ല, അൻ തുവല്ലു, നിങ്ങൾ തിരിയുന്നു എന്നുള്ളത് അല്ല പുണ്യം. വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ തിരിക്കുന്നു എന്നതല്ല പുണ്യം. ഖിബൽ, നേരെ, അൽ മഷ്രിഖ്, കിഴക്ക്, കിഴക്കിന് നേരെ അല്ലെങ്കിൽ ഉദയസ്ഥാനത്തിന് നേരെ. വൽ മഗ്രിബ്, പടിഞ്ഞാറ് അല്ലെങ്കിൽ അസ്തമയ സ്ഥാനത്തിന് നേരെ. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ നിങ്ങൾ നിങ്ങളുടെ മുഖം തിരിക്കുന്നതിലല്ല യഥാർത്ഥത്തിൽ പുണ്യമുള്ളത് എന്ന് അള്ളാഹു തിരുത്തി പറയാണ്. വലാക്കിൻ, എന്നാൽ, അൽ ബിർറ, പുണ്യം എന്താണ്? ആരിലാണ് പുണ്യം? മൻ, ആരോ ഒരാളിലാണ്. അതിൽ ഒന്നാമത് പറയുന്നു, ആമന ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരിലാണ് പുണ്യം എന്ന് പറയാം. ഈ ആയത്ത് മൊത്തത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാല് ഇതിൽ 5 വിശ്വാസ കാര്യങ്ങൾ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ 5 കർമ്മകാര്യങ്ങളും ഈ ആയത്തിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. ആ കർമ്മകാര്യങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കേണ്ട 6 വകുപ്പുകളെ കുറിച്ചും ഈ ആയത്ത് എടുത്തു പറയുന്നു. അപ്പോ ആകെ 16 കാര്യങ്ങൾ പറയുന്നു എന്ന് പറയാം. 5 വിശ്വാസ കാര്യങ്ങൾ, 5 കർമ്മകാര്യങ്ങൾ, അതേപോലെ സമ്പത്ത് ചെലവഴിക്കേണ്ട 6 വകുപ്പുകൾ. എന്നിട്ട് ഒടുക്കം അള്ളാഹു പറയുന്നത്, സത്യവാന്മാരും ഭക്തന്മാരുമായുള്ളവർ ഇവർ മാത്രമാകുന്നു എന്നാണ്. ഇവരിലാണ് പുണ്യം ഉണ്ടാവുക. അപ്പൊ ആരാണ് പുണ്യം ആർജിക്കുന്ന അല്ലെങ്കിൽ ധർമ്മം ആചരിക്കുന്ന ആള് എന്നതിന് ആദ്യം 5 കാര്യങ്ങൾ പറയാൻ പോവാണ്. വിശ്വാസ കാര്യങ്ങളാണ് പറയുന്നത്. മൻ, ഒരാൾ, ആമന, അയാൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി, അള്ളാഹുവിൽ. ആമന ബി എന്ന് പറയുമ്പോൾ ദൃഢമായിട്ട് ഒരു കാര്യം ബോധ്യപ്പെടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിലയ്ക്ക് ഒരു കാര്യത്തെ സത്യപ്പെടുത്തലാണ് ആമന ബി. ആമന ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കും അല്ലെ. ഈമാനാണ്, വിശ്വാസമാണ് പുണ്യത്തിന്റെ ആന്തരികമായ ചൈതന്യം. അത് കേവല സമ്മതമല്ല, തന്റെ ലോകവീക്ഷണത്തെയും ജീവിത ദർശനത്തെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ വിശ്വാസത്തോട് ചേർത്ത് നിർത്തണം എന്നാണ്. അതിലേറ്റവും പ്രധാനമാണ് ആമന ബില്ല, അള്ളാഹുവിലുള്ള വിശ്വാസം. പഠിച്ചവനുണ്ട് എന്ന് വിശ്വസിക്കലാണോ? അവൻ ഏകനാണ് എന്ന് കരുതലാണോ? അല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ഈ പ്രപഞ്ചം അവന്റെ നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ ഞാനും അവന്റെ കൽപ്പനകൾ മാത്രമേ ജീവിതത്തിൽ പാലിക്കുകയുള്ളൂ എന്ന് നിശ്ചയിക്കലാണത്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതും ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതുമായ വിഷയമാണ് തൗഹീദ്. ആ നിലയ്ക്ക് അള്ളാഹു എന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഇടപെടും. അതിനവന് അധികാരമുണ്ട്. അതിനാൽ ഞാൻ എന്നെ അവന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യമാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കാതൽ. രണ്ടാമത് പറയാണ്, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അയാൾ വിശ്വസിക്കും. അതൊരു ലക്ഷ്യബോധമാണ് അല്ലെ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ലക്ഷ്യം പരലോകമാണ്. ഒന്ന് പുഞ്ചിരിച്ചാൽ, ഒരു സലാം പറഞ്ഞാൽ, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ലക്ഷ്യം പരലോകം. അതിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുന്നു. കാരണം അവിടെ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന ബോധം. മരണചിന്ത ദുനിയാവിൽ നിന്ന് നമ്മെ അകറ്റി നിർത്താൻ, കേവല ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രേരണ ഉണ്ടാവും. പരമമായ വിജയം പരലോകത്താണ് എന്ന ബോധ്യം അത് നമ്മൾ സൃഷ്ടിക്കുന്നു. ഇതാണ് വല്യൗമിൽ ആഹിർ, പരലോകത്തിൽ വിശ്വസിക്കാന്ന് പറയുന്നത്. അതും നമ്മുടെ നിരന്തര ചർച്ചയിൽപ്പെട്ടതാണ്. വിശ്വാസ കാര്യങ്ങളിൽ ഇവിടെ രണ്ടാമതായി പറയുന്നത് അതാണ്. അതിന്റെ ക്രമത്തിൽ ഹദീസിൽ വന്നതും ഖുർആനിൽ വന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതാണ് വിഷയം. മൂന്നാമത്തെ വിശ്വാസ കാര്യം പറയുന്നത്, വൽ മലായിക്ക, മലക്കുകളിലുള്ള വിശ്വാസമാണ്, മലക്കുകളിലുള്ള വിശ്വാസം. അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് പ്രപഞ്ചത്തെ ചലിപ്പിക്കാൻ അള്ളാഹു താല തന്നെ നിയോഗിച്ചിട്ടുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രപഞ്ചത്തെ ചലിപ്പിക്കാൻ, പ്രപഞ്ച സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അള്ളാഹു താല തന്നെ നിശ്ചയിച്ച, നിയോഗിച്ച സൃഷ്ടികളാണ് മലക്കുകൾ. മലക്ക് അള്ളാഹുവിന്റെ പങ്കാളികളാണോ? അല്ല. സഹായികളാണോ? അതുമല്ല. അങ്ങനെയൊക്കെ പലരും കരുതിപ്പോയി, മലക്കുകൾ ദേവീ ദേവന്മാരാണ്, പടച്ചവന്റെ പെൺമക്കളാണ്, അവതാരങ്ങളാണ് എന്നൊക്കെ കരുതിപ്പോയിട്ടുണ്ട്. അപ്പൊ മലക്കുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളും ദാസന്മാരും മാത്രമാണ്. അള്ളാഹു താലാന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ് മലക്കുകൾ. എന്നാൽ മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ പടച്ചവന്റെ കൽപ്പനയ്ക്കനുസരിച്ച് നടപ്പിലാക്കുന്ന സംവിധാനമാണ് മലക്ക് എന്ന് പറയാം. വേദ വെളിപാടുകൾ എത്തിച്ചു തരുന്നത്, അതുപോലെ ജനന മരണങ്ങളും മഴയും കാറ്റും വിഭവങ്ങളും ഇവയൊക്കെയും നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്, സംവിധാനിക്കുന്നത് മലക്കുകളിലൂടെയാണ്. പടച്ചോന് പരിമിതി ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു മലക്ക് വേണ്ടി വന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അല്ല, അതൊരു പ്രകൃതി നിയമത്തിന്റെ ഭാഗമാണ്. എല്ലാ കാര്യങ്ങൾക്കും കാര്യകാരണങ്ങളുണ്ടല്ലോ. ഒരു മാങ്ങ, അത് പെട്ടെന്നൊരു പൂർണ്ണ മാങ്ങയായിട്ട്, മുഴുത്ത മാങ്ങയായിട്ട് തൂങ്ങി നിൽക്കാമല്ലോ മാവിൽ പെട്ടെന്നൊരു ദിവസം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല, അതിന് കാര്യകാരണമുണ്ട്. ആദ്യം ഒരു വിത്ത് ഉണ്ടാവണം, അതിൽ നിന്ന് മാവിന്റെ ചെടി ഉണ്ടാവണം, പിന്നെ അത് വളരണം, പിന്നെ ഒരു ഘട്ടത്തിൽ അത് പൂക്കണം, എന്നിട്ടത് കായ്ക്കണം, അങ്ങനെ അങ്ങനെ ഉണ്ടാവണം. ഇതേപോലെ എല്ലാത്തിനും ഒരു കാര്യകാരണ ബന്ധമുണ്ട്, അത് അള്ളാഹു താല നിശ്ചയിക്കുന്നതാണ്. ആ നിലയ്ക്കാണ് മലക്കുകളുടെ ഡ്യൂട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ മലക്കുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യരാണ് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഈ സംവിധാനത്തിൽ നമ്മൾ വിശ്വസിച്ചിരിക്കണം എന്നതാണ് വൽ മലായിക്ക, മൂന്നാമതായിട്ട് മലക്കുകളിൽ വിശ്വസിക്കണം. നാലാമത് വൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കാം. അള്ളാഹു മനുഷ്യനെ ഖലീഫയായിട്ട് നിശ്ചയിച്ചു എന്ന് മനസ്സിലാക്കിയതാണ്. അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യമായ ജ്ഞാനവും മാർഗനിർദ്ദേശവും ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് അള്ളാഹു തആല വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മലക്കുകളിലൂടെ പ്രവാചകന്മാരിലേക്കും പ്രവാചകന്മാരിലൂടെ നമ്മെ പോലുള്ള സാധാരണ മനുഷ്യരിലേക്ക് ഈ വേദം ലഭിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ വേദങ്ങളിൽ അന്ത്യവേദമാണ് വിശുദ്ധ ഖുർആൻ എന്നും നമുക്കറിയാം. അതാണ് വൽ കിതാബ്. അടുത്തത് വൻ നബിയീനാണ്. അഞ്ചാമതായിട്ട് വിശ്വാസകാര്യം പറയുന്നത് വൻ നബിയീൻ, പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. വേദപുസ്തകം ഉണ്ടായാൽ പോരല്ലോ, വേദ അധ്യാപകൻ ഉണ്ടാവണം. പ്രായോഗികമായിട്ട് അത് പഠിപ്പിച്ചു തരുന്ന അധ്യാപകന്മാർ, അതാണ് യഥാർത്ഥത്തിൽ നബിമാർ. പക്ഷെ ഈ നബിമാര് കേവലം ക്ലാസ് റൂമിലെ അധ്യാപകരല്ല, പിന്നെയോ പ്രായോഗികമായിട്ട് ജീവിത മാതൃക എന്ന നിലക്ക് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ഹദീസിന് ആറ് കാര്യമുണ്ട് അല്ലെ? ബില്ലാഹി വ മലായിക്കത്തിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അപ്പൊ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, വിധിയിലും വിശ്വസിക്കുക അല്ലെ, അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുക, അത് ഖൈറും ശർറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക എന്ന് ആറാമതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അത് പറഞ്ഞില്ലല്ലോ. അവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് വിധിവിശ്വാസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ഖുർആനിൽ മറ്റ് ചിലയിടങ്ങളിൽ വിധിവിശ്വാസത്തെ കുറിച്ച് പരാമർശമുണ്ട്. ചിലര് ചില വിവാദങ്ങൾ പറയാറില്ലേ, ചില പുസ്തകങ്ങളിലൊക്കെ ഈമാൻ കാര്യം അഞ്ചാക്കി എന്ന് പറയും. യഥാർത്ഥത്തിൽ ഖുർആനിൽ ഈ ആയത്തിൽ അഞ്ചാണ് പറഞ്ഞത്, എന്നാൽ അതിന്റെ വിശദീകരണങ്ങളിൽ ആറു വരും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, വിധിവിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കാൻ വേണ്ട. ഈ വിശ്വാസ അടിത്തറയില് എന്ത് ചെയ്യണം? നമ്മുടെ ധാർമ്മിക സ്വഭാവ സദാചാര വിശുദ്ധിയും സാമൂഹിക അവബോധവും ഒക്കെ രൂപപ്പെട്ടു വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിശ്വാസം വ്യക്തി കേന്ദ്രീകൃതം മാത്രം ആകാൻ പാടില്ല. ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് അവനവനിലേക്ക് ഒതുക്കി നിർത്തുന്നതിന് പകരം ഇതിന്റെ നന്മ സമൂഹത്തിന് കൂടി പകർന്നു കൊടുക്കാൻ പറ്റണം എന്നത് വളരെ പ്രധാനമാണ്. സാധാരണ ഒരാൾ ആത്മീയമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അയാൾ സ്വന്തത്തിലേക്ക് ഉൾവലിയും സാമൂഹികമായ ബാധ്യതകളൊക്കെ അയാൾ വിസ്മരിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴും കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയല്ല, ഈ നന്മ സമൂഹവുമായി പങ്കുവെക്കണം എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. നമുക്കൊന്നുകൂടി ഈ ഭാഗത്തിന്റെ അർത്ഥം പറഞ്ഞു നോക്കാം. ലൈസൽ ബിർറ, പുണ്യം അല്ല, അൻ തുവല്ലു, നിങ്ങൾ തിരിക്കുന്നു എന്നതല്ല പുണ്യം വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തിരിക്കുന്നു എന്നതല്ല പുണ്യം. ഖിബൽ നേരെ, ഖിബലൽ മഷ്രിഖ് വൽ മഗ്രിബ് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ തിരിക്കുന്നു എന്നതല്ല പുണ്യം. വലാക്കിൻ എന്നാൽ അൽ ബിർറ പുണ്യം എന്നത് മൻ ആമന ബില്ലാഹ് അള്ളാഹുവിൽ വിശ്വസിക്കലാണ് പുണ്യം. വൽ യോമിൽ ആഹിർ അന്ത്യനാളിലും വിശ്വസിക്കലാണ്. വൽ മലായിക്ക മലക്കുകളിൽ വിശ്വസിക്കലാണ്. വൽ കിതാബ് വേദഗ്രന്ഥങ്ങൾ വിശ്വസിക്കലാണ്. വൽ നബിയീന പ്രവാചകന്മാരിൽ വിശ്വസിക്കലുമാകുന്നു പുണ്യം. ഇങ്ങനെ വിശ്വാസ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഇനി അതിന്റെ നന്മ എങ്ങനെയാണ് സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയുക എന്നതാണ്. അങ്ങനെയാണല്ലോ അല്ലാഹു തആല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുന്ന ആയത്തുണ്ടല്ലോ സൂറത്ത് ഇബ്രാഹിം 24, അവിടെ അസലുഹ സാബിത്തും വ ഫറുഹ ഫി സമ എന്നാണ്. അതിന്റെ താഴ്വേരുകൾ വളരെ ഭദ്രമാണ്, എന്നാൽ ശാഖോപശാഖകളോ ആകാശത്ത് വളർന്ന് പന്തലിച്ചു നിൽക്കാൻ. ഈ നിലയ്ക്ക് നമ്മുടെ അകത്ത് ഈമാൻ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ നന്മ സമൂഹവുമായിട്ട് പങ്കുവെക്കണം എന്നത് വളരെ പ്രധാനമാണ്. തനിക്ക് ലഭിച്ചത് അന്യന്റെ ഗുണത്തിന് വേണ്ടി വിനിയോഗിക്കാം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം എന്നല്ലേ ആ ഒരു കാഴ്ചപ്പാടില്. അള്ളാഹു താൻ 5 വിശ്വാസ കാര്യം പറഞ്ഞതിന് ശേഷം 5 കർമ്മ കാര്യങ്ങൾ എണ്ണി പറയാൻ പോവാണ്. എന്തൊക്കെയാണ്? സമ്പത്ത് ചെലവഴിക്കൽ, നമസ്കാരം നിലനിർത്തൽ, സക്കാത്ത് നൽകൽ, കരാറ് പാലനം, അതുപോലെ സഹനം അവലംബിക്കൽ. ഇങ്ങനെ 5 കാര്യം. ആ 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. വ ആത്തൽ മാല, വ ആത്ത അവൻ നൽകുകയും ചെയ്യണം, അൽ മാല സമ്പത്ത് നൽകുകയും ചെയ്യണം. അത് പുണ്യമാർഗങ്ങളിൽ ഒന്നാണ്, കർമ്മമാർഗം. പുണ്യം നേടാനുള്ള കർമ്മമാർഗങ്ങളിൽ ഒന്നാമത്തെ അതായിട്ടാണ് പറയുന്നത്. വ ആത്തൽ മാല അല ഹുബ്ബിഹി, എങ്ങനെയുള്ള സമ്പത്താണ്? അല ഹുബ്ബ് സ്നേഹം, ഇഷ്ടം. ഹുബ്ബിഹി അവനോടുള്ള ഇഷ്ടം ഉള്ളതിനാൽ, ആരോട്? അള്ളാഹുവോട് ഇഷ്ടമുള്ളതിനാൽ സമ്പത്ത് ചെലവഴിക്കും. പഠിച്ചവൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അതാണ് ഹുബ്ബിഹി എന്നതിന്റെ ഒരു വ്യാഖ്യാനം. ഇനി അല ഹുബ്ബിഹി എന്നതിന് ഹി എന്നത് അതിനോട് എന്നർത്ഥമുണ്ട്. അതിനോട് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ സമ്പത്തിനോട് ആർക്കാ ഇഷ്ടമില്ലാത്തത്? അപ്പൊ സമ്പത്തിനോട് തനിക്ക് തന്നെ ഇഷ്ടമുണ്ട്, തനിക്ക് തന്നെ ആവശ്യമുണ്ടായിരിക്കെ അയാൾ ആ സമ്പത്ത് ചെലവഴിക്കാൻ സന്നദ്ധനാകുന്നു. ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനും ചെലവഴിച്ചാലാണ് നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയൂ എന്ന് സൂറ ആല ഇംറാനിൽ പരാമർശമുണ്ട്. അപ്പൊ അങ്ങനെ വിശ്വാസത്തെയും കർമ്മത്തെയും ഇവിടെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് അല്ലാഹു തആല. വ ആത്തൽ മാല അല ഹുബ്ബി, സമ്പത്ത് അള്ളാഹുവോടുള്ള സ്നേഹത്താൽ, അല്ലെങ്കിൽ സമ്പത്തിനോട് സ്നേഹം ഉണ്ടായിരിക്കെ തന്നെ അയാൾ ചെലവഴിക്കും. ഇനി ഇയാൾ ചെലവഴിക്കുന്ന 6 വകുപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ആർക്കാണ്? ദവിൽ ഖുർബ, ഉള്ള എന്നാണ്. അൽ ഖുർബ ബന്ധം, അടുത്ത ബന്ധം. അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയാണ് ഒന്നാമത്. സ്വന്തത്തിൽ നിന്ന് പിന്നെ കുടുംബത്തിലേക്ക് പിന്നെ സമൂഹത്തിലേക്ക്, അങ്ങനെയാണ് അതിന്റെ ക്രമം. പാവങ്ങൾക്ക് നൽകുന്നത് ദാനമാണ്, എന്നാൽ ബന്ധുക്കൾക്ക് നൽകുകയാണെങ്കിലോ? അതിന് 2 പുണ്യമുണ്ടെന്നാണല്ലോ. ദാനത്തിന്റെ പുണ്യമുണ്ട്, ബന്ധം ചേർത്തതിന്റെ പുണ്യവും അയാൾക്ക് ലഭിക്കും എന്ന് ഹദീസിൽ വന്നതായിട്ട് കാണാം. അതിനാൽ ദവിൽ ഖുർബയാണ് ഒന്നാമത്തെ ആള്, സമ്പത്തിന്റെ അവകാശി. അപ്പൊ ദവിൽ ഖുർബ എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത എന്നത് സ്വന്തം മക്കളും മാതാപിതാക്കളും ഭാര്യയും ഇണതുണകളും സഹോദരങ്ങളും തന്നെയാണ് ഒന്നാമത്തേത് എന്ന് മനസ്സിലാക്കണം. വൻ യത്താമ, രണ്ടാമത്തെ അവകാശി ആരാണ്? ബന്ധുക്കളിൽ നിന്ന് അനാഥകളിലേക്കാണ് വരുന്നത്. പിതാവ് മരണപ്പെട്ട പ്രായപൂർത്തിയെത്താത്ത കുട്ടികളാണല്ലോ അനാഥര്. ആ കുട്ടി സമ്പന്നനാണെങ്കിലോ? അവന് കൊടുക്കേണ്ടതില്ല, പക്ഷെ അവന്റെ സമ്പത്ത് സംരക്ഷിക്കണം. സമ്പന്നനല്ലെങ്കിൽ അവനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അനവഖാഫിലുൽ യതീമി ഹക്കദ ഫിൽ ജന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിരലുകൾ ചേർത്ത് പറഞ്ഞില്ലേ, ഞാനും അനാഥ സംരക്ഷകനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. അതിനാൽ അനാഥയെ ആദരിക്കണം. കല്ലാബല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, യതീം ഖാനകളിലൊക്കെ ധാരാളമായിട്ട് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല, അവർക്ക് സാമൂഹികമായ പദവിയും സ്വാശ്രയത്വവും നൽകിയിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് രണ്ടാമതായിട്ട് അനാഥയ്ക്ക് കൊടുക്കണം. വൽ മസാക്കീൻ, പിന്നെ അഗതി. അഗതി ആരാണ്? ഒരുപക്ഷെ തൊഴിലോ വരുമാനോ ഇല്ലാത്ത ആളാകാം, അല്ലെങ്കിൽ തൊഴിലും വരുമാനമൊക്കെ ഉണ്ട് പക്ഷെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളായിരിക്കാം മിസ്കീൻ എന്ന് പറയുന്നത്, അഗതികൾ എന്ന് പറയാം. പിന്നെ വൽ മസാക്കീൻ നാലാമത്തെ, വൽ മസാക്കീൻ നാലാമതായിട്ട് പറയുന്നത് ഇബ്നു സബീലാണ്. ആരാണ് ഇബ്നു സബീൽ? ഇബിൻ പുത്രൻ, സബീൽ വഴി, വഴിയുടെ പുത്രൻ എന്ന് പറയാം അല്ലെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഞ്ചാരികളാണ്, ഒന്ന് യാത്രക്കാർ, അതുപോലെ പ്രവാസികൾ. ഇനി വഴി ആധാരമായവൻ ഒന്നുമില്ല, ഈ ഉടുത്തത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ നിലയ്ക്ക് അതെ തെരുവിന്റെ മക്കളായിട്ട് മാറുന്ന ആളുകളും ഇതിൽ ഉൾപ്പെടും. പട്ടണങ്ങളൊക്കെ ധാരാളമായിട്ട് നമുക്കത് കാണാൻ പറ്റുള്ളൂ. അത്യാഹിതങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. ഇന്ന് ലോകത്തിന്റെ വലിയൊരു ഭാഗം നമുക്കറിയാമല്ലോ, മനുഷ്യര് അഭയാർത്ഥി ക്യാമ്പുകളാണ്, ലോകത്തിന്റെ വലിയൊരു ഭാഗം തന്നെ അഭയാർത്ഥി ക്യാമ്പുകളായിട്ട് മാറിയിരിക്കുമെന്ന് പറയാം. അതുപോലെ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നവർ അല്ലെ, നമ്മളിപ്പോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. അങ്ങനെ പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ് റോഹിംഗ്യൻ മുസ്ലിംസ്, അതുപോലെയൊക്കെയുള്ള ആളുകള്, ഉയ്ഗൂർ മുസ്ലിങ്ങള്, അവരൊക്കെ പെട്ടെന്ന് തെരുവിലെത്തിയിരിക്കുന്നു. ഇങ്ങനെ ഇബ്നു സബീലായിട്ട് മാറുന്നവർ, അതേപോലെ വസാഇലീൻ ചോദിച്ചു വരുന്നവർ, സഅല ചോദിച്ചു, യാചകന്മാർ, പിന്നെ താൽക്കാലികമായ സഹായം ആവശ്യമുള്ള, ഭക്ഷണം കിട്ടിയാൽ പ്രശ്നം തീരുന്ന ആളുകൾ ഉണ്ടാവും, ബസ്സിന്റെ ടിക്കറ്റ് എടുത്തു കൊടുത്താൽ പ്രശ്നം തീരും, ഇനി സംഭാവന ചോദിച്ചു വരുന്നവരുണ്ടാവും അല്ലെ, സ്ഥാപനങ്ങളുടെയൊക്കെ റിസീവർമാരുണ്ടാവും, അതല്ലെങ്കിൽ വലിയ പദ്ധതികളുടെ പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക പിന്തുണ ചോദിക്കുന്നവരുണ്ടാവും. ഇവരൊക്കെ അർഹരാണോ എന്ന് നൽകുന്ന ആൾ ആലോചിക്കേണ്ടതുണ്ടോ? ചോദിച്ചു വരുന്നവനോട് അയാളുടെ പിന്നാമ്പുറം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടോ? അങ്ങനെ ചോദിക്കേണ്ടി വരുന്നു ഇന്നത്തെ കാലത്ത് അല്ലെ. പക്ഷെ യഥാർത്ഥത്തില് അയാൾ കൈനീട്ടുന്നു എന്നത് തന്നെ അയാൾക്ക് കിട്ടാൻ അർഹതയുണ്ട് എന്നതിന്റെ കാരണമായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. അയാൾ കൈനീട്ടുകയാണല്ലോ. അമ്മ സാഇല ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റരുത്, സൂറത്തുൽ ദുഹ പത്താമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അബു ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, ചോദിക്കുന്നവന് നിങ്ങൾ കൊടുക്കുക, അവൻ കുതിരപ്പുറത്ത് വന്ന് ചോദിച്ചാലും, ചിലപ്പോ കുതിരപ്പുറത്തായിരിക്കാം, നല്ല ഗംഭീരം കാറൊക്കെ ആയിട്ടായിരിക്കാം വരുന്നത്, പക്ഷെ അയാൾ ഒരു ആവശ്യക്കാരനാണ് എങ്കിൽ അയാളെ പരിഗണിക്കണം എന്നാണ്. പക്ഷെ ഇന്ന് യാചന ഒരു മാഫിയ ആയിരിക്കുന്ന ഒരു കൊള്ള സംഘം പോലെ, അവര് ബോധപൂർവം അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, അതിന് പ്രത്യേക സ്പോൺസർമാരൊക്കെ ആയിട്ട്. അത്തരം യാചന രീതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല, പക്ഷെ അവിടെ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം അല്ലെ. അതിനാൽ വസാഇലീൻ ചോദിച്ചു വരുന്നവന് കൊടുക്കണം. വഫി റിഖാബ് അടിമ മോചന മാർഗത്തിൽ ചെലവഴിക്കണം. റഖബത്ത് എന്നതിന്റെ ബഹുവചനാണ് റിഖാബ്, അടിമകൾ. ശരിക്കും വാക്കിന്റെ അർത്ഥം പിടലി എന്നാണ്, പിടലിയാണ്. അടിമത്തം എന്നത് അതിന്റെ ആശയമാണ്, പിടലിക്ക് ചങ്ങല വെച്ച് അല്ലെങ്കിൽ അയാളെ ബന്ധിച്ച് കെട്ടിയിടുന്ന അവസ്ഥയാണല്ലോ. ഫക്കുറക്കബ, പിടലി മോചിപ്പിക്കുക, അഥവാ അടിമത്ത മോചനത്തിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് അതാണ്. ഇസ്ലാമിക വ്യവസ്ഥ അടിമത്തത്തെ അംഗീകരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അതേ സമയത്ത് യുദ്ധ തടവുകാരെ കൈകാര്യം ചെയ്യാൻ സംവിധാനങ്ങൾ വേറെ ഇല്ലാത്ത ആ കാലഘട്ടത്തില് താൽക്കാലികമായി മുസ്ലിം സമൂഹത്തിലും അടിമത്തം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്നാൽ അടിമത്തം അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു സുപ്രധാനമായ ഒരു മാർഗം കൂടിയായിരുന്നു, സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട്, സുപ്രധാന ഘടനയായിട്ട് അന്ന് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിനാൽ ഒറ്റയടിക്ക് അടിമത്തം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അടിമയെ സ്വീകരിക്കുന്നതിന് കൃത്യമായ നിയമവ്യവസ്ഥകൾ, ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മാത്രമേ അവരെ സ്വീകരിക്കാൻ പാടുള്ളൂ, കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കൃത്യമായ വ്യവസ്ഥ ഇസ്ലാമിലുണ്ട്. പിന്നീട് അടിമത്തം തുടച്ചു നീക്കാനുള്ള മാർഗങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അടിമ മോചനം ഏറെ പുണ്യകരമാക്കുന്നു, പല കുറ്റങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തമായിട്ട് നിശ്ചയിക്കുന്നു. ഇന്ന് നമുക്കറിയാം അടിമത്തം ലോകത്തിൽ നിന്ന് ഏറെക്കുറെ ഇല്ലാതെ ആയിട്ടുണ്ട് എന്നാണ് സാങ്കേതികമായി പറയുമ്പോൾ. അതേസമയത്ത് മനുഷ്യക്കടത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ കുറ്റം നിർണയിക്കപ്പെടാത്ത വിചാരണ തടവുകാരുണ്ടല്ലോ, അവർ അടിമകളാക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തില്. മോചനം ആഗ്രഹിക്കുന്ന, എന്നാൽ കുറ്റം എന്താണ് തെറ്റ്, എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാതെ നിരപരാധികളായ ആളുകൾ അകപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ വിമോചനവും ഇന്ന് ഈ ഗണത്തിൽ ഉൾപ്പെടും എന്ന് ആധുനിക പണ്ഡിതന്മാര് ഉണർത്തുന്നുണ്ട്. അപ്പൊ ആറ് വകുപ്പുകളാണ് പറഞ്ഞത് അല്ലെ. ആത്തൽ മാല, അയാൾ സമ്പത്ത് ചെലവഴിക്കുകയും വേണം പുണ്യം ആർജിക്കണമെങ്കിൽ. അലാ ഹുബ്ബിഹി, ആ സമ്പത്തിനോട് ഇഷ്ടമുള്ളതോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവോടുള്ള ഇഷ്ടത്താൽ. ലവിൽ ഖുർബ, അടുത്ത ബന്ധുവിന്, വൽ യതാമ അനാഥകൾക്ക്, വൽ മസാക്കീൻ അഗതികൾക്ക്, വബ്നസ് സബീൽ വഴിയാധാരമായവർക്ക്, വസ്സായിലീന ചോദിച്ചു വരുന്നവർക്ക്, അതേപോലെ തന്നെ വഫിർ റിഖാബ് അടിമ മോചനത്തിന്റെ മാർഗത്തിനും ചെലവഴിക്കണം. ഇതാണ് ആറ് വകുപ്പുകൾ സമ്പത്ത് ചെലവഴിക്കേണ്ട. ഇത് സക്കാത്തിന്റെ അവകാശികളെ കുറിച്ചല്ല ഈ പറയുന്നത്, പൊതുവെ നമുക്കിടയിലുള്ള സമൂഹത്തിൽ ആവശ്യം വരുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. സക്കാത്ത് വേറെ തന്നെ ഇതിൽ പരാമർശിക്കാൻ പോകുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? കർമ്മകാര്യങ്ങളിൽ അള്ളാഹു തആല രണ്ടാമതായിട്ട് പറയുന്നതാണ് വഅഖാമസ്സലാ, നമസ്കാരം നിലനിർത്തണം. എല്ലാത്തിന്റെയും അടിത്തറ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം തന്നെയാണ്. ആ നമസ്കാരത്തിൽ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് അയാളുടെ നിലപാടുകളെ എല്ലാം നിയന്ത്രിക്കേണ്ടത് നമസ്കാരമാണ്. മൂന്നാമത്തേത് വഅത്തസ്സകാത്ത, അയാൾ സക്കാത്ത് നൽകുകയും ചെയ്യണം. സക്കാത്ത് നൽകുകയും ചെയ്യണം. ഈ സലാത്തും സക്കാത്തും ഖുർആൻ നിരന്തരം ചേർത്ത് പറയുന്നുണ്ടല്ലോ, ആ രണ്ടിന്റെയും പ്രസക്തി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിരന്തരം നാം കേട്ടുകൊണ്ടേയിരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു വിഷയമാണിത്. വിശ്വാസവും സമ്പത്ത് ചെലവഴിക്കണം, വീണ്ടും പറയും. അപ്പൊ അതില് മനസ്സിലാക്കേണ്ടത് നമസ്കാരവും സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് തത്വവും മറ്റേത് പ്രയോഗവുമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് അള്ളാഹുമായി ബന്ധപ്പെടുന്നതാണ് നമസ്കാരം, സക്കാത്ത് സൃഷ്ടികളുമായിട്ട് കൂടി ബന്ധപ്പെടുന്നതാണ് എന്ന് പറയാം. ഈ നിലയിലൊക്കെ പരസ്പരം ബന്ധിപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ ദീൻ മനുഷ്യന്റെ ഭൗതിക ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സക്കാത്ത് പ്രത്യേകം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നേരത്തെ പറഞ്ഞതൊക്കെയും ചെലവഴിക്കലുകളാണ്. എന്നാൽ അതേ സമയത്ത് സമ്പത്ത് ചെലവഴിക്കലിന്റെ സാങ്കേതികമായ രീതി, നിയമപരമായ രീതി, അതിന്റെ പ്രകടമായ രൂപം എന്ന നിലക്കാണ് സക്കാത്ത് പ്രത്യേകിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതേപോലെ വിശ്വാസ കാര്യം പറഞ്ഞു, എന്നിട്ട് അതിൽ പ്രധാനമായിട്ട് അള്ളാഹുമായി അടുക്കാനുള്ള മാർഗം എന്ന നിലയ്ക്ക് അള്ളാഹു തആല നമസ്കാരത്തെ കുറിച്ച് എടുത്തു പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ മറ്റ് ചെലവഴിക്കലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് സക്കാത്തിനെ കാണേണ്ടത്. സാധാരണ ആളുകൾ ചെലവഴിക്കുമ്പോൾ ഉടനെ ചോദിക്കും, ഇത് സക്കാത്തിൽ പെടുവോ സക്കാത്തിൽ പെടുവോ? ആ 2.5% തന്നെ എല്ലാ ചെലവഴിക്കലും ഒതുക്കാനുള്ള ഒരു ആഗ്രഹമാണത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 97 അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ 6 വകുപ്പുകളിൽ ചെലവഴിക്കൽ സക്കാത്തിന് പുറമേ ഉള്ളതാണ്. അതോടൊപ്പം സാങ്കേതികമായി നിയമപരമായിട്ട് ഒരു വിശ്വാസി സക്കാത്ത് നൽകിയിരിക്കണം. അത് ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണപ്പെട്ട നിർബന്ധ ബാധ്യത എന്ന നിലക്കാണ് അതിനെ കാണേണ്ടത്. അപ്പൊ സക്കാത്തിന് പുറമെയും സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇതാണല്ലോ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നത്, അത് സക്കാത്തിനും അപ്പുറം ചെലവഴിക്കേണ്ട സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് അല്ലെ 4മതായിട്ട് അല്ലാഹു തആല ബിർറ് നേടാനുള്ള മാർഗം പറയുന്നത് വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ അഹദു വൽ മൂഫൂൻ ഔഫാ യൂഫി പൂർത്തീകരിച്ചു. വൽ മൂഫൂൻ അവർ പൂർത്തീകരിക്കുന്നവരാണ്, ബിഅഹ്ദിഹിം അവരുടെ കരാറിനെ, ഇദാ ആഹദു അവർ കരാറിൽ ഏർപ്പെട്ടാൽ, പരസ്പര വിശ്വാസം, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയില്ലേ, ആ നിലയ്ക്ക് പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക വ്യവസ്ഥ, വ്യക്തിയും കുടുംബവും അതുപോലെ തന്നെ സമൂഹവും രാഷ്ട്രവും ലോകവും എല്ലാം നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിലാണ്. ഇദാ ആഹദു എന്ന് പ്രത്യേകം പറഞ്ഞ എന്തിനാണ്? കരാർ പാലിക്കുന്നവർ എന്ന് മാത്രമല്ല, വൽ മൂഫൂന ബി അഹദിഹിം അവർ അവരുടെ കരാർ പാലിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. ഇദാ ആഹദു അവർ കരാറിൽ ഏർപ്പെട്ടാൽ എന്ന് പറഞ്ഞത് കരാറ് ബോധപൂർവം സംഭവിക്കേണ്ടതാണ്. ആ കരാറിനെ ബോധപൂർവം പൂർത്തീകരിക്കാനും പാലിക്കാനും അവർ ശ്രമിക്കും എന്നുകൂടി മനസ്സിലാക്കണം. ഹുദൈബിയ സന്ധിയുടെ വേളയില് ഖുറൈശികൾ തടവിലാക്കിയിരുന്ന അബൂ ജന്ദൽ എന്ന സത്യവിശ്വാസി ചങ്ങല പൊട്ടിച്ചു വേച്ചു വേച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നില്ലേ, അഭയം തേടിക്കൊണ്ട് റസൂലെ എന്നൊന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അത് സന്ധി വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു എന്നതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയക്കാണ്. കാരണം സന്ധി വ്യവസ്ഥയിൽ മക്കയിലുള്ളവരെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അതേസമയത്ത് ആ അത്രയും ശക്തമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ നടപ്പിലാക്കിയിട്ടുണ്ട്. കരാർ ലംഘനം കാപട്യത്തിന്റെ ലക്ഷണമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ കരാർ എന്ന് പറയുമ്പോൾ വാക്കാലോ രേഖാമൂലമോ ഉള്ള കരാർ മാത്രമായിരിക്കോ? അല്ല. പിന്നെ എന്ത് കരാറാണ്? പിന്നെ ഉള്ള കരാറ് പ്രകൃതിപരമായ കരാർ. ഉദാഹരണത്തിന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കരാർ. മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നത് ലിഖിത കരാറല്ല, പ്രകൃതിപരമാണ്. മക്കളെ പരിപാലിക്കണം എന്നതും അങ്ങനെ തന്നെയാണ്. ആ നിലയ്ക്ക് എല്ലാ കരാറുകളും പാലിക്കാൻ സന്നദ്ധമാവണം എന്നാണ്. അഞ്ചാമതായിട്ട് പുണ്യം നേടാനുള്ള മാർഗമായി അല്ലാഹു എടുത്തു പറയുന്നു, വസാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീന അൽബഅസ്. വസാബിരീൻ, അവർ സഹനം അവലംബിക്കുന്നവരാണ്. സഹനവും സ്ഥൈര്യവും ക്ഷമയും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് സബർ. സഹനം അവലംബിക്കുന്നവരാണ് ദാരിദ്ര്യത്തിലും ദുരിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും. മൂന്ന് സാഹചര്യങ്ങൾ അവിടെ പറയുന്നത്. ഫിൽ ബഅസ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം, ക്ഷാമം, ദുരിതം ഒക്കെയാണ് ബഅസ. ളറാഅ്, പീഡനം അല്ലെങ്കിൽ ക്ലേശം, യാതന, ശാരീരിക രോഗങ്ങൾ എന്ന അവസ്ഥയാണ് ളറാഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈനൽ ബഅസ് എന്ന് പറയുമ്പോഴോ സാമൂഹിക പ്രതിസന്ധികളാണ്. സത്യാസത്യ സംഘട്ടന വേളകൾ, യുദ്ധ സാഹചര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അപ്പോ ഉദ്ദേശിക്കുന്നത്. ഈ മൂന്ന് സാഹചര്യങ്ങളിലും അപ്പോ ബഅസാഅ്, ദാരിദ്ര്യം, ക്ഷാമം ഒക്കെയാണ് ബഅസാഅ്. ളറാഅ്, പീഡനങ്ങൾ അഥവാ ശാരീരികമായ രോഗാവസ്ഥയ്ക്കാണ് മുഖ്യമായിട്ട് ളറാഅ്ഹ് എന്ന് പറയാം. അതുപോലെയുള്ള പ്രയാസങ്ങൾ. ഹൈനൽ ബഅസ്, യുദ്ധ സാഹചര്യം, പ്രതിസന്ധി ഘട്ടങ്ങൾ, സാമൂഹിക പ്രതിസന്ധികളാണ് ഹൈനൽ ബഅസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് വസാബിരീൻ, അവർ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്, സഹനം അവലംബിക്കുന്നവരാണ്. ഫിൽ ബഅസാഇ, ഇത്തരത്തിലുള്ള ദാരിദ്ര്യ ഘട്ടങ്ങളിൽ, വല്ലറായി, ദുരിതത്തിലും രോഗത്തിലും, അതേപോലെ തന്നെ വഹീനൽ ബഅസ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, യുദ്ധ സാഹചര്യങ്ങളിൽ സബ്ർ പാലിക്കുന്നവർ. ദാരിദ്ര്യത്തിലെ സഹനം അതിജീവനത്തിന്റെ കരുത്തു നൽകും. ഇപ്പൊ കോവിഡ് കാലമായപ്പോ പലരും പ്രയാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്, വലിയ കരുത്താണത്. എന്നാൽ ദാരിദ്ര്യത്തിൽ ഒരാൾ അക്ഷമനായാലോ, അയാൾ പിന്നീട് നിരാശപ്പെട്ട് കൊള്ളയിലേക്കും അഴിമതിയിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥയുണ്ടാകും. രോഗം ചികിത്സ ഒരു പരിഹാരമാണ് രോഗത്തിന്, പക്ഷെ അതിൽ സാമ്പത്തികമായ വലിയ നഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ നിരാശപ്പെട്ട് ആത്മഹത്യാ പ്രവണതയൊക്കെ മനുഷ്യൻ പ്രകടിപ്പിച്ചു കളയും. അപ്പൊ അവിടെയൊക്കെ അങ്ങേയറ്റത്തെ സഹനത്തിന്റെ വഴി സ്വീകരിക്കൽ എന്താണ്? പുണ്യകരമാണ്, പുണ്യത്തിന്റെ മാർഗമാണ് എന്ന് അല്ലാഹു തആല ചേർത്ത് പറയുന്നു. കരാർ പാലനവും സഹനവും രണ്ട് സ്വഭാവ ഗുണങ്ങൾ എന്ന നിലയ്ക്ക് കൂടിയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. തുടർന്ന് ഈ ആയത്ത് സമാപിക്കുന്നത് എങ്ങനെയാണ്? ഉലാഹിക്ക, അവരാണ് അല്ലദീന സദഖു, അവരാണ് സത്യവാന്മാർ ആയിട്ടുള്ളവർ, അവരാണ് തങ്ങളുടെ വിശ്വാസത്തെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയവർ, അവരാണ് ഉലാഹിക്ക അല്ലദീന സദഖു. വ ഉലാഹിക്ക, അവരാണ്, ഹും, അവർ തന്നെയാണ്, അൽ മുത്തഖൂൻ, ഭക്തന്മാർ അവർ തന്നെയാണ്. അള്ളാഹുവെ പേടിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുന്നവർ അവർ തന്നെയാണ് എന്ന് അള്ളാഹു തആല ആയത്തിനെ സമാപിപ്പിച്ചുകൊണ്ട് പറയാണ്. അപ്പോ പുണ്യം എന്താണ് എന്ന് ഈ ആയത്തിലൂടെ വിശദമായി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പുണ്യം എന്നത് കേവലമായ ചില കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾ ആചരിക്കലല്ല. അതിനപ്പുറത്ത് പുണ്യത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. അതിൽ വിശ്വാസ കാര്യങ്ങളുടെ അടിത്തറ ഭദ്രമാക്കണം. അതോടൊപ്പം തന്നെ ജീവിതത്തിലെ കർമ്മപരമായ കാര്യങ്ങളെ ഭദ്രമാക്കണം. അതോടൊപ്പം സാമൂഹികമായ അവബോധത്തോടുകൂടി തനിക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളെ സമൂഹവുമായിട്ട് പങ്കുവെക്കാൻ സന്നദ്ധനാവണം. കരാർ പാലിക്കണം. അതോടൊപ്പം നമസ്കാരവും സക്കാത്തും നിലനിർത്തണം. അതോടൊപ്പം തന്നെ സഹനം അവലംബിക്കാനുള്ള കരുത്ത് ആർജിക്കണം. മൊത്തത്തില് അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണവും സമഗ്രവുമായ ഒരു ജീവിത വ്യവസ്ഥയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദീനും ഒരു സാഹചര്യവും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സവിശേഷമായ ഒരു വിമോചന പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് നമുക്കിവിടെ മനസ്സിലാവണം. ഒന്നുകൂടി ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൈസൽ ബിർറ, പുണ്യം അല്ല, അന്തുവല്ലു, നിങ്ങൾ തിരിക്കുന്നു എന്നതല്ല പുണ്യം. ഉജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ, ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കോട്ടും പടിഞ്ഞാട്ടും. വലാഖിന്ന, എന്നാൽ അൽ ബിർറ, പുണ്യം എന്നത്, മൻ ആമന ബില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാരോ അവനാണ് പുണ്യം ആർജിച്ചവൻ. വൽ യോമിൽ ആഹിർ, അന്ത്യനാളിലും, വൽ മലാഇക്ക, മലക്കുകളിലും, വൽ കിതാബ്, വേദഗ്രന്ഥത്തിലും, വൻ നബിയീന, പ്രവാചകന്മാരിലും. ഈ അഞ്ച് വിശ്വാസ കാര്യങ്ങൾ ഭദ്രമാക്കലാണ് പുണ്യം. വ ആത്തൽ മാല, അതോടൊപ്പം സമ്പത്ത് നൽകലും ചെലവഴിക്കലും, അലാ ഹുബ്ബിഹി, അള്ളാഹുവോടുള്ള സ്നേഹത്താൽ അല്ലെങ്കിൽ സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ. ആർക്കൊക്കെയാണ് ലവിൽ കുർബ അടുത്ത ബന്ധുവിന്, വൽ യതാമ അനാഥകൾക്ക്, വൽ മസാക്കീൻ അഗതികൾക്ക്, വബ്ന സബീൽ വഴിയാധാരമായവന്, വസ്സായിലീന ചോദിച്ചു വരുന്നവന്, വഫിർ റിഖാബ് അടിമമോചന മാർഗത്തിലും, വ അഖാമ സ്വലാ അയാൾ നമസ്കാരം നിലനിർത്തുകയും, വ ആത്ത സക്കാത്ത് നൽകുകയും ചെയ്യണം, വൽ മൂഫൂന അവർ പാലിക്കുന്നവരുമാകണം, ബി അഹദിഹിം തങ്ങളുടെ കരാറിനെ, ഇദാ ആഹദു കരാറിൽ ഏർപ്പെട്ടാൽ, വസ്സാബിരീന അവർ സഹനം അവലംബിക്കുന്നവരുമാണ്, ഫിൽ ബഅസാഇ ദുരിതങ്ങളിൽ, ദാരിദ്ര്യ വേളകളിൽ, വല്ലറായി ദുരിതത്തിലും രോഗത്തിലും, വഹീനൽ ബഅസ് യുദ്ധ സാഹചര്യങ്ങളിലും, ഉലാഇക്കല്ലദീന സദഖു അവരാണ് ജീവിതം കൊണ്ട് ഇതിനെ സത്യപ്പെടുത്തിയവർ, വ ഉലാഇക്കഹുമുൽ മുത്തഖൂൻ അവർ തന്നെയാണ് ദൈവഭയമുള്ള സൂക്ഷ്മതയുള്ള ഭക്തരായ പുണ്യവാന്മാർ. ഇങ്ങനെ ഈ ആയത്ത് പൂർണ്ണമാവുകയാണ്. പടച്ച തമ്പുരാൻ ഈ ആയത്തിന്റെ പൊരുൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, യഥാർത്ഥ ദീനിനെ അതിന്റെ പൂർണ്ണതയോടുകൂടി, അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്നറട്ടെ. പടച്ചവനെ, കേവലം ആചാരമായി പോകുന്ന, ചൈതന്യം ചോർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ ദീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് നീ കരുത്ത് നൽകണമെന്നറട്ടെ. പടച്ചവനെ, രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബെ. ഈ ആയത്തിൽ പറയുന്ന സഹനത്തിന്റെ പാഠങ്ങൾ നമ്മൾ പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത് റബ്ബെ. എല്ലാ ദുരിതങ്ങളിലും അസുഖങ്ങളിലും സാമൂഹികമായ അസ്വസ്ഥതകളിലും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബെ. സബ്ര് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി സെറീന എന്ന സഹോദരിയുടെ മാതാവ് ഇന്നലെ അള്ളാഹുവിലേക്ക് യാത്രയായി. പഠിച്ചവനെ, ആ ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അവരുടെ ബർസഖി ജീവിതം അനുഗ്രഹീതമാക്കി കൊടുക്കണേ റബ്ബെ. വല്ല പോരായ്മകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കണേ നാഥ. പഠിച്ചവനെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കണേ റബ്ബെ. ഈ ക്ലാസ്സിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുവാൻ, ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി ഒരേ സമയത്ത് ഖുർആൻ പഠിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ തന്നിരിക്കുകയാണെന്ന് റബ്ബെ. ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ, ഈ പഠനം ഖുർആൻ പൂർത്തീകരിച്ച് പഠിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. അല്ലാഹുമ്മ നബ്ബിർ ഖുലൂബനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മ സയ്യൻ അഖ്ലാഖനാ ബിൽ ഖുർആൻ, اللهم علمنا منهما جهلنا وذكرنا منهما نسينا وارزقنا تلاوته آناء الليل وأطراف النهار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله